നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഗാർഹിക പീഡനത്തിന് ഇരയായി പങ്കാളിയുമായി ബന്ധം വേർപെടുത്തേണ്ടി വരുന്നവർക്ക് അതുമൂലം ഓസ്ട്രേലിയൻ PR വിസ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. പെർമനന്റ് റെസിഡൻസി ലഭിക്കില്ല എന്ന പേടികൊണ്ട് പീഡനം സഹിച്ച് ബന്ധത്തിൽ തുടരേണ്ടതില്ല എന്ന സംരക്ഷണമാണ് പുതിയ വ്യവസ്ഥയിലൂടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പുതിയ വ്യവസ്ഥയുടെ വിശദാംശങ്ങളും ആർക്കൊക്കെ സംരക്ഷണം ലഭിക്കുമെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റുമായി ഞാൻ ദിജു ശിവദാസ്. മെൽബണിൽ ഓസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് സർവീസസിൽ മൈഗ്രേഷൻ ഏജന്റായ എഡ്വേർഡ് ഫ്രാൻസിസ് ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്കൊപ്പം ചേരുന്നു. ഓസ്ട്രേലിയൻ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകളും റിപ്പോർട്ടുകളും അഭിമുഖങ്ങളുമെല്ലാം ഇതുപോലെ SBS മലയാളം നൽകാറുണ്ട്. അവ കേൾക്കാനായി ഞങ്ങളെ പിന്തുടരുക. SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം എന്ന് സെർച്ച് ചെയ്യാം. നമസ്കാരം ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ഡിജോ, നമസ്കാരം നമ്മുടെ ശ്രോതാക്കൾക്കും.
ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്, ഇപ്പോൾ ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നവർക്ക് അവരെ സഹായിക്കാനായി ഒട്ടേറെ പദ്ധതികൾ ഫെഡറൽ സർക്കാർ കൊണ്ടുവരുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു വിസാ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മാറ്റമാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഈ മാറ്റം എന്ന കാര്യം ആദ്യം ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ?
ഷോ ഡിജോ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പുതിയ മാറ്റം ഒരു ഫാന്റാസ്റ്റിക് ചേഞ്ച് പറയാൻ പറ്റും. പർട്ടിക്കുലർലി ഫോർ ദ ഫാമിലീസ് എഫക്റ്റഡ് ബൈ ഡൊമസ്റ്റിക് വയലൻസിൽ, അവർ ഒരു വിസ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, ആൻഡ് ഇഫ് ദ പ്രൈമറി ആപ്ലിക്കന്റ് ഈസ് ദ പെർപെട്രേറ്റർ ഓഫ് ദ വയലൻസ് ആൻഡ് ദ സെക്കൻഡറി ആപ്ലിക്കൻസ് അത് കാരണം അവർ എഫക്ട് ആയി കഴിഞ്ഞിട്ട്, ദേ ഡോണ്ട് ഹാവ് ടു സ്റ്റേ ഇൻ ദാറ്റ് ടോക്സിക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ പുതിയ മാറ്റങ്ങൾ, ദേ ഹാവ് ബ്രോട്ട് ഇൻ സം ന്യൂ പ്രൊട്ടക്ഷൻസ് പർട്ടിക്കുലർലി ഫോർ ദ സെക്കൻഡറി ആപ്ലിക്കൻസ്. ഞാൻ ഈ സെക്കൻഡറി ആപ്ലിക്കൻസ് ഉദ്ദേശിക്കുന്നത് സ്പോൺസറിങ് പാർട്ട്നേഴ്സ്, അതായത് വൈഫ്, ചിൽഡ്രൻ അല്ലെങ്കിൽ ഡിഫാക്ടോ പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരും ദ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഇതൊരു നല്ലൊരു പ്രൊട്ടക്ഷനാണ്, പർട്ടിക്കുലർലി ബിക്കോസ് ദ പ്രൈമറി ആപ്ലിക്കന്റ് വിസ ഇവർ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ദി എൻടയർ റിക്വയർമെന്റ്സ് ആർ മെറ്റ് ബൈ ദ പ്രൈമറി ആപ്ലിക്കന്റ്. And secondary applicants being part of the of that application, they are granted visas. But when they are affected by family violence, usually what happens is a primary applicant, they'll advise immigration saying, I don't want to continue including my secondary applicants. Ipo angantha or situation la government has brought in protections, particularly where a family violence has occurred and committed by the primary applicant. Apo our protection, this protection is there for the secondary applicants. But this has never happened before. This is fantastic news, especially for family applicants who have applied for skilled visa applications. Previously, it was there for some categories, whereas now it is including all the skilled visa categories.
Okay. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു ദമ്പതികൾ വിസ സ്കിൽഡ് വിസയ്ക്കായി അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം ഉണ്ടാവുകയും അവരുടെ ബന്ധം വേർപെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ, അതിനുശേഷവും സെക്കൻഡറി ആപ്ലിക്കന്റ്, അതായത് ഭർത്താവായിരിക്കും ഒരു പക്ഷേ പ്രൈമറി ആപ്ലിക്കന്റായി അപേക്ഷിക്കുന്നത്, ഭാര്യ കൂടി അതിൽ സെക്കൻഡറി ആപ്ലിക്കന്റായി ഉണ്ടാകും, ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ ബന്ധം വേർപെടുത്തുകയാണെങ്കിൽ, അതിനുശേഷവും സെക്കൻഡറി ആപ്ലിക്കന്റിന് ഈ PR വിസ കിട്ടാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണോ?
Correct, absolutely. But secondary applicants, they may be still eligible for the visa that they have applied as a family.
Okay. ഇപ്പം സൂചിപ്പിച്ചല്ലോ, നിലവിൽ തന്നെ ഇത്തരത്തിൽ ചില വിസകൾക്ക് അല്ലെങ്കിൽ ചില വിസ കാറ്റഗറികൾക്ക് ഈ ഒരു സഹായം ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത്, നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ ഏത് തരത്തിലാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിന് വിസകൾ ലഭിക്കുന്നത്?
Previously, it was available only for partner visa categories. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് യുനോ യു ഗോ ആൻഡ് apply for a partner visa, 309 or 820, 801, a complete part of a partner visa categories. ഈയൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതായത് പ്രീവിയസ്ലി നമ്മൾ നോക്കുമ്പോൾ ഒരു പാർട്ട്ണർ ഇവിടെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് ദേ ആർ സ്പ്ലിറ്റ് ഓർ യുനോ ദേ ആർ സെപ്പറേറ്റഡ് ഡ്യൂ ടു ഫാമിലി വയലൻസ് ആൻഡ് ദി എഫക്റ്റഡ് പാർട്ടി, ഇഫ് ദേ ക്യാൻ പ്രൂവ് ദാറ്റ് ദേർ റിലേഷൻഷിപ്പ് ഹാസ് എൻഡഡ് ബിക്കോസ് ഓഫ് അൺസേഫ് എൻവയോൺമെന്റ്സ്, ബേസിക്കലി ഫാമിലി വയലൻസ് കാരണം, this provision was available for partner visa categories. Pinna global talent visa apply cheyanavarkum ee options undayirunnu. ഇപ്പം ബേസിക്കലി ഈ പുതിയ അമെൻമെന്റ് വന്നു കഴിഞ്ഞിട്ട് ഈവൻ സ്കിൽഡ് വിസ കാറ്റഗറീസിൽ അപ്ലൈ ചെയ്യുന്നവർക്കും ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡ്. ദ ഡോണ്ട് ഹാവ് ടു കണ്ടിന്യൂ റിമൈനിങ് ഇൻ ആൻ അബ്യൂസീവ് റിലേഷൻഷിപ്പ് സിംപ്ലി ടു മെയിൻറ്റെയിൻ ദർ വിസ സ്റ്റേറ്റസ്. അതായത് നമ്മൾ വിസ പേടിച്ചിട്ട്
പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല വാർത്തകളിലും കേട്ടിട്ടുള്ളത് ഈ ഇത്തരത്തിൽ ദമ്പതികൾ പലപ്പോഴും ഭാര്യമാർ പ്രത്യേകിച്ചും സ്ത്രീകളാണല്ലോ ഇതിൽ തുടരേണ്ടി വരുന്നത് പലപ്പോഴും ഈ വിസ റദ്ദാകുമെന്നുള്ള പേടി അല്ലെങ്കിൽ ആ ഭീഷണിയിൽ പലപ്പോഴും ബന്ധത്തിൽ തുടരാൻ നിർബന്ധിതരാകുന്നുള്ളതാണ്. ഇനി അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ?
അബ്യൂസീവ് റിലേഷൻഷിപ്പ് ഇറ്റ് ക്യാൻ ബി ഐ മീൻ
കൂടുതലായി കേട്ടു വരുന്നത് ഭാര്യമാർ അത് തുടരേണ്ടി വരുന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ അപ്പം ഈ ഒരു പുതിയ നിയമം ഏതെല്ലാം വിസകൾക്കാണ് ബാധകമാകുന്നത്? ഇപ്പോൾ സ്കിൽഡ് വിസ എന്ന് പറഞ്ഞല്ലോ, ഏതെല്ലാം വിസ കാറ്റഗറികൾക്കാണ് ഈ പുതിയൊരു മാറ്റം ബാധകമാകുന്നത്?
ഇതിൽ മെയിൻ ആയിട്ട് പെടുന്നത് എംപ്ലോയർ നോമിനേഷൻ സ്കീം സബ് ക്ലാസ് 186 പിന്നെ 187, അതായത് റീജിയണലി സ്പോൺസർഡ് കാറ്റഗറി. പിന്നെ ജനറൽ സ്കിൽസ് കാറ്റഗറി നോക്കുമ്പോൾ 189, 190, 191. പിന്നെ അത് കൂടാതെ ഗ്ലോബൽ ടാലന്റ് വിസയിൽ തന്ന് യുനോ പ്രീവിയസ്ലി ഉള്ളതിനെ കാട്ടി കുറച്ചും കൂടി അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ സ്കിൽഡ് റീജിയണൽ 887. ഈ സ്കിൽഡ് റീജിയണൽ 191 887 ഇസ് ആക്ച്വലി സെക്കൻഡറി പാർട്ട് ഓഫ് ദ വിസ, അതായത് നമ്മൾ പ്രീവിയസ്ലി ദേ വുഡ് ഹാവ് ബീൻ ഹിയർ ഓൺ 489 വിസ അല്ലെങ്കിൽ 491. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെർമനന്റ് റെസിഡൻസിയ 191 887. അപ്പൊ ഈ രണ്ട് കാറ്റഗറിക്കും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ. അപ്പം ഞാൻ പറഞ്ഞ പോലെ 186, 187, 189, 190, 191, പിന്നെ 858 and 887. ഈ കാറ്റഗറീസിലുള്ള ആൾക്കാർക്ക് ദിസ് ഇസ് ബീങ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ.
ഓക്കെ, എംപ്ലോയർ സ്പോൺസേർഡ് സ്കിൽഡ് ഇൻഡിപെൻഡന്റ് വിസകളിലും അതുപോലെ തന്നെ റീജിയണൽ വിസകളിലും ഇത് ബാധകമാകുന്നു. ഓക്കെ, ഇതിലിപ്പം പലപ്പോഴും ഇത്തരം പല വിസകളിലും അപേക്ഷിക്കുന്നവർ വിദേശത്തു നിന്ന് അപേക്ഷിക്കുന്നവരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ 189 അങ്ങനെയുള്ള വിസകളൊക്കെ വിദേശത്തു നിന്ന് അപേക്ഷിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ വിദേശത്തു നിന്ന് ദമ്പതികൾ ഇത്തരത്തിൽ അപേക്ഷിക്കുകയും അതിനുശേഷം വിദേശത്ത് വെച്ച് തന്നെ ഒരു ഫാമിലി വയലൻസ് സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷം അവരിങ്ങോട്ട് മറ്റെന്തെങ്കിലും വിസയിൽ യാത്ര ചെയ്യുന്നു, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ ഇത്തരമൊരു സംരക്ഷണം ലഭിക്കുമോ സെക്കൻഡറി ആപ്ലിക്കന്റിനെ?
ഇത് മെയിൻ ആയിട്ട് ദി സെക്കൻഡറി ആപ്ലിക്കന്റ് ഹാസ് ടു ബി ഇൻ ഓസ്ട്രേലിയ, അതായത് ഇവിടുത്തെ ടൈസ് നമ്മുടെ ഓസ്ട്രേലിയൻ ടൈസ് കാണണം. ദേ ഷുഡ് ഹാവ് എസ്റ്റാബ്ലിഷ് ദ ടൈസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഹാവ് ബീൻ ലിവിംഗ് ഹിയർ. അപ്പം ഫോർ എക്സാമ്പിൾ സെക്കൻഡറി ആപ്ലിക്കന്റ് ഇപ്പൊ നാട്ടിലാണ് ആൻഡ് യു നോ ദിസ് ലിമിറ്റേഷൻ ഡസന്റ് എക്സ്റ്റെൻഡ് ടു ദം. അപ്പൊ ഇത് ഓൺലി the secondary applicants who are in Australia and who are affected by domestic violence while living in Australia, for them avarku vendiyayidu.
ഓക്കേ, ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. പങ്കാളിക്ക് മാത്രമല്ലോ മക്കൾക്കും എല്ലാം ലഭിക്കുമെന്ന് തോന്നുന്നു അല്ലേ? ആ കുടുംബത്തിലുള്ള സെക്കൻഡറി ആപ്ലിക്കന്റ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ലഭിക്കും തോന്നുന്നു അല്ലേ?
കറക്റ്റ്, ബിക്കോസ് ചില ചില സിറ്റുവേഷൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദേർ ഇസ് എ വയലൻസ് അക്കറിങ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആസ് വൽ, ഫാമിലി വയലൻസിൽ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ യുനോ ദ സെക്കൻഡ് ദ ചിൽഡ്രൻ ആർ എഫക്റ്റഡ് ബൈ ഇറ്റ് ആൻഡ് ദേ അവർക്കും ഇത് ഇപ്പം ഇത് അവർക്കും ദേ ക്യാൻ അപ്ലൈ ഫോർ അണ്ടർ ദീസ് പ്രൊവിഷൻസ് ഫോർ സ്റ്റേയിങ് എ പെർമനന്റ്ലി.
ഓക്കെ, പക്ഷേ പ്രൈമറി ആപ്ലിക്കന്റിന് ആ വിസ ലഭിക്കുന്നില്ലെങ്കിലോ?
അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ, ബിക്കോസ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് വയലൻസ് ഇസ് സോ ബാഡ് ദാറ്റ് ദ പ്രൈമറി ആപ്ലിക്കൻസ് വിസ വിൽ ബി റിഫ്യൂസ്ഡ്, കാരണം ഒരു ക്യാരക്ടർ ടെസ്റ്റ് പാസ്സാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആൻഡ് ദി എഫക്റ്റഡ് പാർട്ടി ഈസ് സെക്കൻഡറി ആപ്ലിക്കൻസ്, അതായത് ദ പാർട്ണർ ഓർ ദ ചിൽഡ്രൻ. ഈവൻ ദോ ദ പ്രൈമറി ആപ്ലിക്കന്റെ വിസ കിട്ടാതെ വരുമ്പോൾ സെക്കൻഡറി ആപ്ലിക്കൻസ് ആർ എലിജിബിൾ ഫോർ ദ വിസ. അതൊരു നല്ലൊരു കാര്യം. ചില ചില സിറ്റുവേഷനിൽ ദ വയലൻസ് ഇസ് സോ ബാഡ് ആൻഡ് ദ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ദി പ്രൈമറി ആപ്ലിക്കൻ ഡിറ്റർമൈൻസ് ദാറ്റ് ഹി വിൽ നോട്ട് ക്വാളിഫൈ ഫോർ ദ വിസ ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ ഗ്രൗണ്ട്സ്. ആൻഡ് ഇഫ് ദ വയലൻസ് ഇസ് പ്രൂവ്ഡ് ദെൻ ദ സെക്കൻഡറി ആപ്ലിക്കൻസ് will qualify for the visa even though the primary applicant does not qualify. Njan chila examples parayan vendi. For example, if I'm employer sponsored migration allengi general skills migration apply cheyidukaniyittu primary applicant is involved in a violence which the department determined that he won't qualify for the character test. Appam as we know, one fail all fail. But a secondary applicant, if they can prove that they are subjected to a violence by the primary applicant, they can still seek protection from the immigration, especially take these provisions further and, you know, ask for a visa on the basis that they are affected parties over family violence.
Okay. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ ക്യാരക്ടർ ടെസ്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ, അതിന്റെ പേരിൽ വിസ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, സെക്കൻഡറി ആപ്ലിക്കന്റിന് തുടർന്നും വിസ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. മറ്റെന്തെങ്കിലും കാരണത്താലാണ് ഈ പ്രൈമറി ആപ്ലിക്കന്റിന് വിസ നിഷേധിക്കപ്പെടുന്നതെങ്കിലോ?
ഡിജോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ പ്രൈമറി ആപ്ലിക്കന്റ് ക്യാരക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ദെൻ ദ സെക്കൻഡറി ആപ്ലിക്കൻസ് ഓഫ് കോഴ്സ് വിൽ നോട്ട് മീറ്റ് ദ ക്രൈറ്റീരിയ. മെയിൻ ആയിട്ട് ദ ഫാമിലി വയലൻസ് ഇസ് ദ വൺ വിച്ച് ഇസ് ആക്ച്വലി affected that particular application, and based on that, if the primary applicant is refused, the secondary applicant still have a chance to get their PR.
ഓക്കെ ക്യാരക്ടറിസ്റ്റിന്റെ പേരിലാണ്. പക്ഷേ
അത് വേറെ ഏതെങ്കിലും കാറ്റഗറി, അതായത് ഫോർ എക്സാമ്പിൾ ഫ്രോജിലന്റ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ദേ ഹാവ് ദേർ സ്കിൽ അസസ്മെന്റ് ഇസ് നോട്ട് വാലിഡ് ഓർ സംതിങ് ലൈക്ക്, ആ ഒരു കാറ്റഗറിയിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ദിസ് വോണ്ട് ഹെൽപ് ദം.
ഓക്കെ, ഇത് സെക്കൻഡറി ആപ്ലിക്കന്റ് മറ്റെല്ലാ കാര്യങ്ങളും മറ്റ് റിക്വയർമെന്റ്സ് എല്ലാം പാസ്സാകേണ്ട കാര്യമുണ്ടോ?
ആ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ടീച്ചർ. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇമിഗ്രേഷനിൽ പെർമനന്റ് റെസിഡൻസ് ഇടുമ്പോഴത്തേക്ക് സെക്കൻഡറി ആപ്ലിക്കൻസ് ഹാവ് ടു മീറ്റ് നമ്മുടെ ഹെൽത്ത്, അതുകൂടാതെ ക്യാരക്ടർ. ഈ പിന്നെ ചില കേസസിൽ യു നോ ദേ വിൽ ആൽസോ ഹാവ് ടു മീറ്റ് ഇംഗ്ലീഷ് ആസ് വെൽ. പക്ഷേ ഈ പർട്ടിക്കുലർലി വെയർ ദ ഫാമിലി വോളൻസ് ഇസ് ദെയർ, ദ സെക്കൻഡറി ആപ്ലിക്കൻസ് സ്റ്റിൽ ഹാവ് ടു മീറ്റ് ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ. ഇംഗ്ലീഷിന് ചില റിക്വയർമെന്റ്സ് യു നോ സം റിക്വയർമെന്റ്സ് ദർ ആർ സം വേവേഴ്സ്. അപ്പൊ ഇംഗ്ലീഷിൽ വേവേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചില സിറ്റുവേഷനിൽ ഇന്നോ ദ സെക്കൻഡറി ആപ്ലിക്കൻസ് വിൽ മേ നോട്ട് ഹാവ് ഇംഗ്ലീഷ്. അപ്പം അവർക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഫീസ് ഉണ്ട്. ആ ഹാർഡ്ഷിപ്പ് കാരണം ദേ ക്യാൻ ആസ്ക് ഫോർ എ വേവർ ഓഫ് ദോസ് ഫീസ്, എസ്പെഷ്യലി ഫങ്ഷണൽ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഫീസ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ദ സെക്കൻഡറി ആപ്ലിക്കൻസ് ക്യാൻ ബി എക്സംപ്റ്റഡ്. പക്ഷേ ദർ ഇസ് നോ എക്സംഷൻ ഫോർ ക്യാരക്ടർ ആസ് വെൽ ആസ് മെഡിക്കൽസ്. ഇത് രണ്ടും ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഫെയിൽ ഓൾ ഫെയിൽ.
ഓക്കെ ഓക്കെ, പക്ഷേ ഈ ഫീസിൽ ഇളവ് ലഭിക്കുന്നുള്ളതാണ്.
കറക്റ്റ്.
മറ്റെന്തെങ്കിലും ഫീസ് ഇളവുണ്ടോ ഇതല്ലാതെ, ഈ ഇംഗ്ലീഷ് ഭാഷ അല്ലാതെ?
ഇംഗ്ലീഷ് ഭാഷ അല്ലാതെ ഫോർ എക്സാമ്പിൾ ഇഫ് ദ ആപ്ലിക്കേഷൻ, ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ റിഫ്യൂസ് ആയിരിക്കും, പിന്നെ ഇന്നോ അവർക്ക് ഈ എം ആർ ടി നമ്മുടെ അതായത് മൈഗ്രേഷൻ റിവ്യൂ ട്രിബ്യൂണൽ മെയിൻ ആയിട്ട് ഇപ്പൊ എ ടി ത്രൂ എ ടി, അപ്പം പുതിയ പേര് എ ടിയുടെ എ ആർ ടി എന്നാ.
അപ്പം
അവിടെ പോകുമ്പോഴത്തേക്ക് ഇന്നോ ആ എ ടി ഫീസ് നമുക്ക് വേണമെങ്കിൽ ദർ ഇസ് എ പ്രൊവിഷൻ വേർ ഇൻ വി ക്യാൻ ആസ്ക് ഫോർ വേവർ ഓഫ് ദ ഫീസ് ഡ്യൂ ടു ഫാമിലി വയലൻസ്. അപ്പം അവിടെയും റിവ്യൂ ചെയ്ത നേരത്തും ദർ ഇസ് എ കൺസെഷൻ ഗിവൻ ദർ ആസ് വെൽ. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഫീസിലും വേവർ ഉണ്ട്, അതുകൂടാതെ മൈഗ്രേഷൻ റിവ്യൂ ഫീസിലും ഒരു വേവർ ഉണ്ട്. ബോത്ത് ദീസ് ഹാവ് ടു ബി ആസ്ക്ഡ് പ്രൊവൈഡഡ് യു ക്യാൻ പ്രൂവ് ദാറ്റ് യു ആർ എ വിക്ടിം ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്.
തീർച്ചയായും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ബന്ധത്തിൽ ഒരു ഒരാൾ ഗാർഹ്യപീഡനം നേരിടുകയാണെങ്കിൽ, അതിന്റെ പേരിൽ പങ്കാളി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യാവുന്നത്? ഇത്തരത്തിൽ ഈ ഒരു സംരക്ഷണം ലഭിക്കാനായി എന്താണ് ചെയ്യാൻ കഴിയുന്നത്?
ഓക്കെ, ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മാറ്റം വന്നിരിക്കുന്നത് യുനോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യുനോ യു ക്യാൻ കൺസൾട്ട് എ ഗുഡ് മൈഗ്രേഷൻ ലോയർ ഓർ ഏജന്റ് ആൻഡ് യുനോ ആസ്ക് ഫോർ യുവർ റൈറ്റ്സ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡറി ആപ്ലിക്കൻസ് ഹു ആർ എഫക്റ്റഡ് ബൈ ദ വീസ, അവരുടെ സേഫ്റ്റി ആ ഇമ്പോർട്ടന്റ്. അപ്പം ഈ ഒരു മെക്കാനിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമീഡിയറ്റ്ലി ദേ ഷുഡ് അപ്രോച്ച് ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ലെറ്റ് ദം നോ ഓഫ് ദർ ഫാമിലി സിറ്റുവേഷൻ, ദർ വയലൻസ്, ആൻഡ് അവർ ഇഫ് ദേ ക്യാൻ ഇൻഫോം ദ ഡിപ്പാർട്ട്മെന്റ് സെയിങ് ദിസ് ഹാസ് അക്കേർഡ് ആൻഡ് ഇഫ് ദേ ക്യാൻ പ്രൂവ് ദറ്റ് ദിസ് വയലൻസ്, ദ ഡിപ്പാർട്ട്മെന്റ് വിൽ അസിസ്റ്റ് ദം ഇൻ ഫർദർ പ്രോസസിംഗ് ദർ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഒരു നല്ലൊരു പ്രൊവിഷൻ ആണെന്ന് പറയാൻ പറ്റും, ബിക്കോസ് ഇറ്റ് നെവർ ഹാപ്പൻ ബിഫോർ.
ഓക്കെ, ഇത് പോലീസിനെ ബന്ധപ്പെട്ട് പോലീസ് ഇതിൽ എവിഡൻസ് അല്ലെങ്കിൽ പോലീസ് കേസ് ഉണ്ടായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ അതോ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയുമോ ഇത്?
നമുക്ക് എവിഡൻസ് വേണമെങ്കിൽ യൂഷ്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇൻവോൾവ്മെന്റ് ഒരു സാധാരണ ഫാമിലി വയലൻസ് പോലീസ് ഇൻവോൾവ്മെന്റ് കാണും, ബിക്കോസ് പോലീസ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ബി ഒ, അതായത് ഇന്റർവെൻഷൻ ഓർഡർ. അപ്പൊ അതൊക്കെ ഈ ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ട് വരും. അതുകൂടാതെ യുനോ ഇഫ് ദേ ഹാവ് ബിൻ അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ, അപ്പൊ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നഴ്സസ് ഉണ്ട്, അവിടേക്കാണ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആവശ്യം വരും വെൻ വി ഡു ദ കേസ്. അപ്പം പോലീസിന്റെ ഇൻവോൾവ്മെന്റ് ഇമ്പോർട്ടന്റ് ആ, ബിക്കോസ് എനി ഇൻ എനി ഫാമിലി വയലൻസ് സേഫ്റ്റി ഇസ് ഇമ്പോർട്ടന്റ്. അത് കാരണം പോലീസ് ഈസ് ഇൻവോൾവ് ആൻഡ് ദേ വിൽ ഓൾസോ ഗിവ് ദം ഡീറ്റെയിൽ റിപ്പോർട്ട്. പിന്നെ ഇത് ഇഫ് ഇറ്റ് ഗോസ് ടു കോർട്ട്, ഓഫ് കോഴ്സ് ആ കോർട്ട് ഡോക്യുമെന്റ്സും ആവശ്യമുണ്ട്.
ഓക്കെ, സ്വാഭാവികമായിട്ടും മലയാളി സമൂഹത്തിൽ എത്രത്തോളം ഈ ഒരു നിയമമാറ്റം, ഈ ഒരു ഭേദഗതി ഉപകാരപ്രദമായിരിക്കും, അത്തരത്തിലുള്ള കേസുകൾ താങ്കൾക്ക് അറിയാമോ?
ഡിജോ, ഈ ഒരു ഇഷ്യൂ നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് ഇഷ്ടംപോലെ പേർക്ക് ഇത് എഫക്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്ത് കുറെ കേസസിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇൻ ദ സെൻസ് വെൻ പീപ്പിൾ കോൺടാക്ടേഴ്സ് ആൻഡ് വി വിൽ ഗിവ് ദം ദ ഗൈഡൻസ് വാട്ട് ടു ഡു. അപ്പം ഫോർ എക്സാമ്പിൾ ചില സിറ്റുവേഷനിൽ യുനോ ഇവര് ഇവിടെ പാർട്ട്ണർ വീസ വന്നു കഴിഞ്ഞിട്ട് ഇഫ് ദേ ഹാവ് സീരിയസ് ഫാമിലി വയലൻസ്, അപ്പം അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ഇമ്മീഡിയറ്റ്ലി നോ, അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി വി വിൽ ലെറ്റ് ഇമിഗ്രേഷൻ നോ ദാറ്റ് ദിസ് റിലേഷൻഷിപ്പ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ബിക്കോസ് ഓഫ് ഫാമിലി വയലൻസ്. പിന്നെ അതിന്റെ എവിഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഓൺ ദാറ്റ് ബേസിസ് ദ ഡിപ്പാർട്ട്മെന്റ് വിൽ പ്രോസസ് ദി ആപ്ലിക്കേഷൻ. ദേ വിൽ ലുക്ക് അറ്റ് ഓൾ ദ ഡോക്യുമെന്റേഷൻ that we have provided, and on that basis they will decide whether the applicant would get a visa or not. If you really prove that there is a violence, angatha cases definite item department koduthittunde ellarkum visa, അപ്പം ഈ ഒരു പ്രൊവിഷനിൽ കുറെ മലയാളീസും എഫക്റ്റഡ് ആ ബിക്കോസ് ഇറ്റ്സ് എ പ്രൈവറ്റ് ഫാമിലി മാറ്റർ, അവർക്ക് പൊതുവെ വെളിയിൽ പറയാനുള്ള വിഷമം കാണും. ബട്ട് മെനി ഹാവ് കോൺടാക്ടഡ് അസ് ആൻഡ് വി വേർ ഏബിൾ ടു അസിസ്റ്റ്.
തീർച്ചയായും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ആഴ്ച കുടിയേറ്റ രംഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇത്രയും ലളിതമായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്.
താങ്ക് യു ഡിജോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് എ ഗുഡ് മൈഗ്രേഷൻ ഏജന്റ് ഓർ ലോയർ ആൻഡ് ഹോപ്ഫുള്ളി ദേ ഷുഡ് ബി ഏബിൾ ടു ക്ലാരിഫൈ ദ ഡൗട്ട്സ്.
ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നവർക്ക് സംരക്ഷണം നൽകാനുള്ള പുതിയ വിസാ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിൽ മൈഗ്രേഷൻ ഏജന്റായ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇത്തരം കൂടുതൽ വിശേഷങ്ങളും ഓസ്ട്രേലിയൻ കുടിയേറ്റ വിവരങ്ങളുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ എങ്കിൽ SBS മലയാളം മുടങ്ങാതെ കേൾക്കുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും അല്ലെങ്കിൽ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിജു ശിവദാസ്.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.